ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 8-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതിനാധാരമായി ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം ബാക്കി ഭാഗങ്ങൾ മുഴുവനും നമ്മളിന്ന് ചിന്തിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുന്നു. ദൈവമക്കൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാട്ടെ. 2-ാം അധ്യായം ആദ്യം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. മാതൃകാപുരുഷനായ പൗലൂസ് രക്ഷ പ്രാപിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടാകേണ്ടുന്ന പ്രവൃത്തിയും ക്രിസ്തുവിൻ്റെ നിസ്വാർത്ഥ മനസ്സിൻ്റെ പ്രത്യക്ഷീഭാവവും ഒത്തിണങ്ങിയ ജീവിതശൈലിയുടെയും ഉടമകളായ 3 പേരുടെ ഉദാഹരണങ്ങൾ 2:16 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. ഫിലിപ്പിയുടെ വിശ്വാസമാകുന്ന യാഗത്തിന്മേൽ തൻ്റെ സ്വന്തം ജീവരക്തം ഒഴിക്കുവാൻ പൗലൂസ് തയ്യാറാവുന്നു. 2-ാമത്, തൻ്റെ സ്വന്തം കാര്യങ്ങളെക്കാൾ ഫിലിപ്പി വിശ്വാസികളുടെ കാര്യത്തിൽ പൗലൂസിനെ പോലെ യഥാർത്ഥമായ താല്പര്യം തിമോത്തിയോസും പ്രകടമാക്കുന്നു. 3-ാമത്, മറ്റൊരു വ്യക്തി എപ്പഫ്രാദിത്തോസ് ആയിരുന്നു. പൗലൂസിൻ്റെ ആവശ്യങ്ങൾ സഹായിക്കുന്നതിൽ സ്വന്തം ജീവനെക്കൂടെ അവൻ ബലി അർപ്പിക്കുന്നു. പലരുടെയും ജീവിതം കാലത്തിനൊത്ത ഒരു കോലമായിരിക്കുമ്പോൾ ഈ 3 വിശുദ്ധന്മാരുടെ ജീവിതശൈലി ഏത് കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്കും അനുകരണീയമാണ്. ത്യാഗപരമായ ശുശ്രൂഷ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോടെല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. ഞാൻ ഓടിയതും അധ്വാനിച്ചതും. വാക്യം 16. പൗലൂസിൻ്റെ സുവിശേഷ യജ്ഞത്താൽ നട്ടുവളർത്തി പരിപോഷിപ്പിച്ച് കൊണ്ടുവന്ന ഫിലിപ്പിയിലെ സഭ അവർക്ക് ലഭിച്ച രക്ഷയ്ക്ക് അനുസരണമായി പ്രവർത്തിക്കുകയും ജീവന്റെ വചനം മറ്റുള്ളവർക്ക് കൈമാറിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ ലോകത്തിൽ ജ്യോതിസികളെ പോലെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ത്യാഗപരമായ ആ ശുശ്രൂഷ ഇഹത്തിലും പരത്തിലും വ്യർത്ഥമല്ല എന്ന് തെളിവാണ്. മാത്രമല്ല, അതിൽ താൻ സന്തോഷിക്കുന്നു. ഒരു ശുശ്രൂഷന്റെ സമർപ്പണം, ത്യാഗം, കഠിനാധ്വാനം എന്നിവയേക്കാൾ അതിൻ്റെ ഫലപ്രാപ്തിക്കാണ് പ്രാധാന്യം. ക്രിസ്തുവിൻ്റെ നാളിൽ നീതിമാന്മാരുടെ പ്രവൃത്തികൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം, തങ്ങളുടെ കൂട്ടത്തിൽ ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്ന പ്രശംസാകിരീടം തനിക്ക് ലഭിക്കുമെന്നും ഉറപ്പാണ്. പലരുടെയും ഓട്ടം അഥവാ അധ്വാനം വെറുതെ വിലയില്ലാത്തതായി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ തീർന്നു പോകുമ്പോൾ തൻ്റെ ശുശ്രൂഷയുടെ മൂല്യം അത് വെളിവാകും. ഒരുവൻ്റെ പ്രയത്നം ഫലപ്രദമായിരുന്നുവെന്നും അതിൻ്റെ ലക്ഷ്യം ദൈവനാമ മഹത്വമായിരുന്നുവെന്നും വെളിപ്പെടുന്ന രംഗമാണ് ക്രിസ്തുവിൻ്റെ നാൾ. ക്രിസ്തുവിൻ്റെ നാളിനെ കാത്ത് ജീവിക്കുന്ന വിശ്വാസികളുടെ ജീവിതത്തെ പ്രധാനമായി 3 ദൃഷ്ടാന്തങ്ങളിലൂടെ പൗലൂസ് വിലയിരുത്തിയിട്ടുണ്ട്. ജീവിതം ഒരു ഗൃഹ വിചാരകത്വമാവുന്നു. 1 കൊരിന്ത്യർ 4:1 മുതൽ 5 വരെയുള്ള വാക്യം. ഗൃഹവിചാരന്മാർ വിശ്വസ്തരായിരിക്കണം. അവർ ക്രിസ്തുവിൻ്റെ ന്യായാസനം അഭിമുഖീകരിക്കുമ്പോൾ വ്യക്തിപരമായി തങ്ങളുടെ പ്രവൃത്തിയുടെ കണക്ക് ബോധിപ്പിക്കണം. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള വാക്യം ഓർക്കുക. ജീവിതം ഒരു മന്ദിര നിർമ്മാണമാണ്. ഒരുവന്റെ പ്രവൃത്തികൾ വിലയുള്ളതോ വിലയില്ലാത്തതോ എന്ന്, അഥവാ നശ്വരമോ അനശ്വരമോ എന്ന് അഗ്നിയാലെന്ന് ശോധന ചെയ്യും. ഒന്നുകിൽ നമ്മുടെ ആത്മീയ നിർമ്മാണത്തിന് തൻ്റെ പ്രതിഫലവും പ്രശംസയും ലഭിക്കും, ഇല്ലെങ്കിൽ പ്രവൃത്തിയിൽ വെന്തരിഞ്ഞ് പ്രയോജനശൂന്യമായി പോകും. ആകയാൽ നമ്മുടെ സമർപ്പണം, ത്യാഗം, അധ്വാനം എന്നിവയുടെ ലക്ഷ്യം ദൈവനാമ മഹത്വമായിരിക്കട്ടെ. ജീവിതം ഒരു മത്സര ഓട്ടമാണ്. 1 കൊരിന്ത്യർ 9:24-25 വാക്യം. കർത്തൃ ശുശ്രൂഷയും ക്രിസ്തീയ ജീവിതവും ഓട്ടക്കളത്തിലെ ഓട്ടത്തോട് സാമ്യം വഹിക്കുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ് ആണ് ഓട്ടത്തിൻ്റെ പരമലക്ഷ്യം. ഓട്ടം തികയ്ക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർ തങ്ങളുടെ നീതിയിൽ കിരീടം പ്രാപിക്കും. 2 തിമോത്തിയോസ് 4:7 വാക്യം. ക്രിസ്തീയ ജീവിതത്തിന് ഒരാരംഭവും ലക്ഷ്യവും ഫലപ്രാപ്തിയും ഉള്ളതാണ്. വാക്യം 17. പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. ഫിലിപ്പരെ കുറിച്ചുള്ള പൗലൂസിന്റെ സ്നേഹവും പരിഗണനയും തൻ്റെ വാക്കുകൾ പ്രകടമാകുന്നു. നിങ്ങളുടെ വിശ്വാസം എന്ന് യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. തൻ്റെ ആത്മ പരിത്യാഗത്തിൻ്റെ സ്നേഹം അഭിനന്ദനാർഹമാണ്. നേതാക്കന്മാർ ജനത്തെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മാത്രമല്ല, സ്നേഹിപ്പാനും സേവിപ്പാനും തയ്യാറുമുള്ളവരായിരിക്കണം. മാത്രമല്ല, അവർ അനുഗാമികൾക്ക് ഏറ്റവും ഉത്തമ മാതൃകാപുരുഷന്മാരുമായിരിക്കണം. ഇവിടെ പൗലൂസ് പറയുന്ന നിങ്ങളുടെ വിശ്വാസവും തദ്നുസരണമായ പ്രവൃത്തികളും ഞാൻ ദൈവത്തിനൊരു യാഗമായി സമർപ്പിക്കുകയാണ്. ആ യാഗത്തിന്മേൽ എൻ്റെ ജീവരക്തം ഒഴിക്കേണ്ടി വന്നാലും, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷിയായി തീരേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. എൻ്റെ സന്തോഷത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും പങ്കുകാരാക്കുകയും ചെയ്യും. തങ്ങളുടെ ആധ്യാത്മിക ഗുരുവിൻ്റെ ഭാവി നിലപാട് രക്തസാക്ഷി മരണത്തിൽ അവസാനിക്കുന്നുവെങ്കിൽ പൗലൂസിനെ സംബന്ധിച്ച് അത് ഒരു പദവിയും ഫിലിപ്പിനെ സംബന്ധിച്ച് പൗലൂസിനോടുകൂടെ ആഹ്ലാദിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാണ്. രക്തസാക്ഷിത്വം ഒരു പദവിയും രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്തുമാകിയാൽ വിലപിക്കുവാനോ പരാതി പറയുവാനോ തുനിയാതെ തൻ്റെ ആത്മപരിത്യാഗത്തിൻ്റെ ഫലമോർത്ത് അവർ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഇളം തലമുറയെ സ്നേഹിപ്പാനും അവരുടെ മുമ്പാകെ ത്യാഗരമായൊരു ജീവൻ നയിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാനും നമ്മെ പ്രതിജ്ഞാബദ്ധരാക്കി തീർക്കേണ്ട ഒന്നാണ് പൗലൂസിൻ്റെ ത്യാഗ ആത്മാവായ സ്നേഹവും വിനയവും അധ്വാനവും നിസ്വാർത്ഥമായ സേവനവും സ്വയത്യാഗവുമാണ് ഒരു യഥാർത്ഥ നേതാവിൻ്റെ ലക്ഷണം. അത് നമുക്ക് പൗലൂസിൽ ദർശിക്കുവാൻ കഴിയും. താൻ ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാൻ തയ്യാറായി. എങ്കിൽ നാം ആ കാച്ചൂടുകളെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ രക്തം അടുത്ത തലമുറയുടെ വിശ്വാസത്തിൻ്റെ സംരക്ഷണാർത്ഥം അർപ്പിക്കുവാൻ തയ്യാറാകുമോ? ഏത് സാഹചര്യത്തിലും കർത്താവിൽ സന്തോഷിക്കുന്ന ത്യാഗസമ്പന്നനും ക്രിസ്തുവിന് വേണ്ടി തളരാത്ത ആദർശവാദിയുമായ പൗലൂസ് സഭാക്ഷേമത്തെക്കുറിച്ച് വിചാരശീലമുള്ള ഒരു ഭരണകർത്താവും കൂടിയാണ്. ക്രൈസ്തവ നേതാക്കന്മാർ വചനം പ്രസംഗിക്കുക മാത്രമല്ല അതിനൊത്തു ജീവിക്കുകയും ജനത്തിൻ്റെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുക്കളും ആയിരിക്കേണ്ടത് ആവശ്യമാണ്. പലരും ആരംഭത്തിൽ നല്ലവരായി വെളിപ്പെടും, ജനത്തിൻ്റെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം അവരുടെ തനിമ വെളിപ്പെടുത്തും. എന്നാൽ യഥാർത്ഥ നേതാവിൻ്റെ മനോഭാവം ക്രിസ്തുവിൻ്റേതായിരിക്കും. എങ്ങനെ ജീവിക്കണമെന്നും മരണത്തെ എപ്രകാരം അഭിമുഖീകരിക്കണമെന്നും തെളിയിച്ചു കൊടുക്കുന്നു. തങ്ങളുടെ ജീവിത കാലയളവിൽ മാത്രമല്ല മരണാനന്തരവും ഉത്തമ മാതൃകയും മറ്റുള്ളവർക്ക് പ്രചോദനമായും തീരുന്നു. ഈ വിധ നല്ല ഗുണങ്ങളുടെ ഉടമയായിരുന്നു പൗലൂസ്. തനിക്ക് പ്രിയങ്കരമായ ഫിലിപ്പി വിശ്വാസികളെ ഒന്നുകൂടെ നേരിൽ കാണുവാൻ തനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ പോകുവാൻ സാധ്യമല്ലാത്തതിനാൽ തനിക്ക് പകരം തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ അവിടേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. വിശ്വസ്തനായ തിമോത്തിയോസ്. തിമോത്തിയോസ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവെന്ന് കാണുകയാൽ പൗലൂസ് തന്നെ കൂടെ രണ്ടാം മിഷനറി യാത്രയിൽ ഉൾപ്പെടുത്തി. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:2-3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അന്നു മുതൽ അവർ തമ്മിൽ പിതൃപുത്ര ബന്ധം പുലർത്തി വന്നു. കൂട്ടുവേലക്കാർ തമ്മിൽ ഗാഢമായ സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ്. അത് വേലയുടെ അഭിവൃദ്ധിക്കും തികച്ചും അനിവാര്യമാണ്. നമ്മുടെ കഥാപുരുഷൻ പൗലൂസിനോടുകൂടെ ഫിലിപ്പിയിലും തെസലോനിക്കയിലും ബെരോവയിലും കൊരിന്തിലും എഫസോസിലും റോമിലെ കാരാഗ്രഹത്തിലും സഹസൂഷനായിരുന്നു. കൂലിക്കാരായ ഇടയന്മാരെ പോലെ സ്വാർത്ഥതയോ അവിശ്വസതയോ ഒരിക്കൽ പോലും തന്നിൽ അഹങ്കരിച്ചിരുന്നില്ല. സഭയ്ക്ക് പ്രോത്സാഹനമോ ശാസനയോ കൊടുത്തയക്കാനോ ഉണ്ടെങ്കിൽ പൗലൂസിൻ്റെ അസാന്നിധ്യത്തിൽ തിമോത്തിയോസാണ് ആ ശുശ്രൂഷ ചെയ്തു വന്നത്. അപ്രകാരം തെസലോനിക്കയിലും ഇപ്പോൾ ഫിലിപ്പിയിലും തന്നെ അയക്കുന്നു. വിശ്വസന്മാർ രഹസ്യങ്ങളെ സൂക്ഷിക്കുന്നവരാകിയാൽ തിമോത്തിയോസിൻ്റെ കയ്യിൽ ഏതൊരു ദൂതും സുരക്ഷിതമായിരുന്നു. സഭാക്ഷേമത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ 19 വാക്യം, എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു. പൗലൂസിന് വിശ്വാസികളുടെ ആത്മീയക്ഷേമം അറിയുന്നതുപോലെ സന്തോഷകരമായ മറ്റൊന്നുമില്ല. ഫിലിപ്പിനോട് 10 വർഷം മുമ്പേ സുവിശേഷം താൻ പറഞ്ഞു എന്നതിൽ തൃപ്തിപ്പെടുന്നില്ല. അവർ വിശ്വാസത്തിൽ ഐക്യമായി നിലനിൽക്കുന്നുവോ ആത്മീയ വളർച്ച പ്രാപിച്ചുവോ എന്നാണ് തനിക്കറിയേണ്ടത്. അപ്പോൾ മാത്രമേ തൻ്റെ മനം തണുക്കുകയുള്ളൂ. ആത്മീയ പങ്കാളിത്തം എന്നതിൽ ആത്മീയവും ഭൗതികവുമായ ക്ഷേമം പരസ്പരം അറിയുക എന്ന ഘടകവും അടങ്ങിയിട്ടുണ്ട്. തിമോത്തിയോസിനെ അയക്കുന്നത് ഫിലിപ്പിയിൽ താമസിക്കാനല്ല, ഒരു നല്ല വാർത്തയുമായി മടങ്ങിയെത്തുവാനാണ്. കർത്താവ് യേശുവിൽ ഞാൻ ആശിക്കുന്നു, കർത്താവിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു എന്ന 24 വാക്യം ശ്രദ്ധിക്കുക. ഈ പ്രയോഗം പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എല്ലാം കർത്താവിൻ്റെ അധികാരത്തിന് കീഴിലും നിയന്ത്രണത്തിലുമുള്ളതാണെന്ന് സൂചിപ്പിക്കുന്നു. തിമോത്തിയോസിനെ പറ്റി പൗലൂസ് പറയുന്ന വാക്കുകൾ ഈടുറ്റവയും തൻ്റെ സ്വഭാവവിശേഷത്തെ എടുത്തു കാണിക്കുന്നവയുമാണ്. 20 വാക്യം, തുല്യചിത്തൻ, നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. ഉദാസീനത, സ്വാർത്ഥത, ലൗകികത്വം എന്നിവ അന്വേഷിക്കുന്ന ലോകത്തിൽ തിമോത്തിയോസ് വ്യത്യസ്തനാണ്. തങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്നവരെ പോലെ തുല്യചിന്തയും ആദർശവും ലക്ഷ്യവുമുള്ളവരായി കൂട്ടുപ്രവർത്തിക്കുന്നവരായിരിക്കുന്നത് സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. പൗലൂസ് ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവനായി സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുമ്പോൾ തൻ്റെ സഹബദ്ധനായ തിമോത്തിയോസും തുല്യ ആത്മാവോടുകൂടി തന്നെ മുന്നണിയിൽ കാണപ്പെട്ടിരുന്നു. ഫിലിപ്പിനെക്കുറിച്ച് പരമാർത്ഥമായി കരുതുവാൻ അഥവാ യഥാർത്ഥമായ താല്പര്യമുള്ളവരായി താൻ കാണപ്പെട്ടു. പരമാർത്ഥമായി എന്നതിൻ്റെ മൂലപദം ജന്മാവകാശമായി എന്ന് തർജ്ജമ ചെയ്യാം. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിച്ചവർ ഒരു പുതിയ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കുമെന്നത് നിസ്തർക്കമാണ്. തിമോത്തിയോസിനെ കുറിച്ച് പൗലൂസ് വീണ്ടും പറയുന്നത് അവൻ നിസ്വാർത്ഥ സേവകനാണ്. 21 വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. തനിക്കൊരു ദാസന്റെ മനോഭാവം ഉണ്ടായിരുന്നു. ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നതിൽ മാത്രമല്ല അവരുടെ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിലും താൻ ശ്രദ്ധാലുവായിരുന്നു. എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുമ്പോൾ തിമോത്തിയോസ് ആകട്ടെ സൊമാൻസ തടവറയിൽ പൗലൂസിനോടുകൂടെ ക്രിസ്തുവിൽ കഷ്ടങ്ങൾക്ക് പങ്കുചേരുന്നു. തൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെയാണ് ഇവിടെ പൗലൂസ് പ്രസംഗിക്കുന്നത്. പ്രാചീനകാലത്ത് റോമിൽ നിന്നും ഫിലിപ്പിയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരുന്നതിനാൽ പൗലൂസിനു വേണ്ടി ബന്ധപ്പെടാൻ പലരും തുനിഞ്ഞെന്ന് വരികയില്ല. എങ്കിലും ആ ദൗത്യം ഏറ്റെടുക്കുവാൻ തിമോത്തിയോസ് തയ്യാറായി. നമ്മുടെ ഇന്നത്തെ നിലപാടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നുകിൽ എനിക്ക് ജീവിക്കുന്ന ഒരു ക്രിസ്തു, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാര്യം. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ ജീവിതം തളച്ചിട്ടിരിക്കുകയാണ്. മൂന്നാമതായി, അടുത്തതായ തിമോത്തിയോസ് വിശ്വസ്തനായിരുന്നു. 2 തിമോത്തിയോസ് 1:8 അവനോ മകൻ അപ്പൻ ചെയ്യുന്ന പോലെ എന്നോടുകൂടെ സുവിശേഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. തിമോത്തിയോസിൻ്റെ 2-ൻ്റെ ഫിലിപ്പ് ലേഖനം 1:22 വായിക്കുന്നു. സ്വസ്നേഹികളും സുഖഭോഗികളും സ്വാർത്ഥ തൽപരരും ദ്രവ്യാഗ്രികളും തത്വദീക്ഷയില്ലാത്തവരുമായി ഒരുപറ്റം സുവിശേഷ വേലക്കാർ അധപ്പതിക്കുമ്പോൾ തിമോത്തിയോസ് ആകട്ടെ പൗലൂസിൻ്റെ വലങ്കയായി നിന്നുകൊണ്ട് സുവിശേഷ ഘോഷണത്തിൽ രാപ്പകൽ അധ്വാനിച്ചു. പിതൃനിർവേശമായ വാത്സല്യത്തോടെ പൗലൂസ് പുത്രനിർവേശ സ്നേഹത്തോടെ തിമോത്തിയോസും പരസ്പരം ഇടപെട്ടിരുന്നു. ഒരുവന്റെ അനുസരണം, സമർപ്പണം, വിശ്വസ്തത, സേവനം, തൽപരത ഇവയൊക്കെയും ആത്മീയ പക്വതയുടെ ലക്ഷണങ്ങളാണ്. അവൻ എന്നെ സേവിച്ചു എന്നല്ല, എന്നോടുകൂടെ സേവ ചെയ്തു എന്നാണ് പൗലൂസ് പറയുന്നത്. വിധേയത്വമുള്ള മനസ്സും പരസ്പര ബഹുമാനവും വിനയവും ഉണ്ടെങ്കിൽ ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ കാണുന്ന നിരവധി പ്രശ്നങ്ങൾ അതിവേഗം നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. തിമോത്തിയോസ് ഒരു സഹപ്രവർത്തനായി മാത്രമല്ല പൗലൂസിന്റെ ആജ്ഞകൾക്കും നിയന്ത്രണത്തിനും ആദ്യം മുതലേ വിധേയനായി ഒരു മകനെപ്പോലെയാണ് സുവിശേഷ വേലയിൽ പൗലൂസിനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഒരു സുവിശേഷം ലഭിക്കേണ്ട പരിശീലനം തനിക്ക് പൗലൂസിന് ലഭിച്ചിരുന്നതുകൊണ്ട് നാം പ്രത്യേകം കുറിക്കൊള്ളണം. അവൻ ലുസ്ത്രയിലും ഇക്കോന്യയിലുമുള്ള സഹോദരന്മാർ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16:2 വായിക്കുന്നു. ചില വർഷങ്ങൾ പിന്നിട്ടപ്പോൾ പൗലൂസ് പറയുന്നു, അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. സിദ്ധത എന്നതിന് ശോധന ചെയ്ത് തെളിയിക്കപ്പെട്ട അവസ്ഥ എന്നാണ് അർത്ഥം. ആത്മീയമായും ധാർമ്മികമായും പരിശോധനയുടെ അഗ്നിയിൽ സ്ഫുടം ചെയ്യപ്പെട്ട ഒരു വിശ്വസ്ത ക്രൈസ്തവ സേവകനായിരുന്നു തിമോത്തിയോസ്. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം തന്നെ പോലെ സമർപ്പണവും ദർശനവുമുള്ള യുവ കേസരികളെയാണ്. തിമോത്തിയോസ് എന്നതിന് ദൈവത്താൽ ബഹുമാന്യൻ, വിലമതിക്കപ്പെട്ടവൻ, ആരാധകൻ എന്നെല്ലാം അർത്ഥമുണ്ട്. താനൊരു ബിഷപ്പ് എന്ന നിലയിൽ ദീർഘകാലം കർത്താവിനെ സേവിച്ചു. ഒടുവിൽ സുവിശേഷ നിമിത്തം ജയിൽ അടയ്ക്കപ്പെട്ടു. ഒരു രക്തസാക്ഷി മരണത്തോടുകൂടെ തൻ്റെ അന്ത്യം കുറിച്ചുവെന്ന് പാരമ്പര്യം പറയുന്നു. ക്രിസ്തീയ ശുശ്രൂഷകന്മാരും ഈടുറ്റ ലേഖനങ്ങളും ജയിലറുകളുമായി ബന്ധപ്പെട്ടതാണ്. ലോകം സുവിശേഷ വാഹികളെ പലപ്പോഴും ചെങ്ങനയാൾ ബന്ധിപ്പിച്ചുവെങ്കിലും ഇന്നുവരെ സുവിശേഷത്തെ ബന്ധിപ്പാൻ യാതൊരു ശക്തിക്കും സാധ്യമായിട്ടില്ല. കാരണം സുവിശേഷത്തിനോ ബന്ധനമില്ല. നാം വിചിന്തനം ചെയ്ത ഈ ഭാഗത്ത് വിശ്വാസികളോടുള്ള പൗലൂസിന്റെ ത്രിവിധ മനോഭാവം സ്പഷ്ടമാകുന്നുണ്ട്. 1, തനിക്കുള്ളതിൽ മെച്ചമായത് മറ്റുള്ളവർക്ക് നൽകത്തക്കവണ്ണം അവരെ ശ്രേഷ്ഠന്മാരായിട്ട് കണ്ടു. തിമോത്തിയോസും എപ്പഫ്രാദിത്തോസും തനിക്ക് വിലപ്പെട്ടവരായിരുന്നെങ്കിലും ഫിലിപ്പിയരുടെ ക്ഷേമവും സന്തോഷവും പരിഗണിച്ച് അവരെ അവിടേക്ക് അയക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ മനോഭാവമാകുന്നു. ദൈവം ഏറ്റവും മികച്ചതിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെട്ടതും അബ്രഹാം ദൈവത്തിന് നൽകിയതും അതിശ്രേഷ്ഠമായ വാഗ്ദത്ത സന്തതിയായിരുന്നു. 2, മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുകയും അസൂയ കൂടാതെ പുകഴ്ത്തുകയും ചെയ്തു. ദൈവകൃപ ഒരുവന്റെ മാനസിക വികാരങ്ങളെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുമെന്നുവെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. പൗലൂസ് യാഥാസ്ഥിതികനായ യഹൂദനായിരുന്നിട്ടും സങ്കരജാതിക്കാരനായ തിമോത്തിയോസിനെയും പുറജാതിക്കാരനായ എപ്രഫാദോസിനെയും സഹോദരതുല്യം സ്നേഹിച്ചുകൊണ്ട് ഒന്നിച്ച് ജീവിച്ചു. കൂട്ടുവേലക്കാരെ ഹൃദയം തുറന്ന് പ്രശംസിക്കുന്ന ആ ഹൃദയവിശാലത എത്ര ശ്രേഷ്ഠം! ക്രൈസ്തവരുടെ മധ്യത്തിലെ ഉച്ച നീതിത്വങ്ങളെ ബലികഴിക്കുവാൻ തക്ക ഒരു ഹൃദയം നമുക്കുണ്ടാകട്ടെ. 3, നിലവിലിരുന്ന സ്ഥലം സഭകളെല്ലാം തന്നെ പൗലൂസിന്റെ പരിഗണനയ്ക്ക് വിഷയമായിരുന്നു. എപ്പഫ്രാദിതോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു എന്നത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. താൻ സ്ഥലം സഭകളെ ഭരിക്കുന്ന ഒരുവനല്ല, പരിപാലിക്കുന്ന ഒരുവനായിരുന്നു. ഈ ലേഖനത്തിൽ ഉടനീളം പൗലൂസിനെ നാം ഒരു മാതൃകാ ക്രിസ്ത്യാനിയായി ദർശിക്കുന്നു. ഫിലിപ്പി ലേഖനം 2:25-23 വാക്യം. ക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രാദിതോസ്. എപ്പഫ്രാദിതോസ് എന്നതിന് ആകർഷകമായ ആകാര ഭംഗിയുള്ള എന്നാണ് അർത്ഥം. ഗ്രീസിലെ സൗന്ദര്യ ദേവതയായ എഫ്രോഡൈറ്റ് ദേവിയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ നാമധേയം. എപ്പഫ്രാസ് എന്നതിൻ്റെ ചുരുങ്ങിയ രൂപമാണ്. യേശു ക്രിസ്തുവിൻ്റെ ദാസനായി താൻ തീർന്ന ശേഷവും തൻ്റെ പുറജാതി പേര് തന്നെ ഉപയോഗിച്ചിരുന്നു. ഇന്നത്തെ നിലയിൽ രാജ്യത്തിൻ്റെ ഹൃദയത്തുടിപ്പിനനുസരിച്ച് ക്രിസ്തീയ നാമങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. ദയാലുവായ ക്രൈസ്തവ പടയാളിയുടെ അഭിനന്ദനീയമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇവിടെ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. സമനില പാലിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിരുന്നു എപ്പഫ്രാദിത്തോസ്. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു ആവശ്യമെന്ന് എനിക്ക് തോന്നി. 25-ാമത്തെ വാക്യം. എപ്പഫ്രാദിത്തോസ് ഫിലിപ്പോസ് സഭ കൊടുത്തയച്ച സാമ്പത്തിക സഹായമായി റോമിൽ എത്തിച്ചേർന്നതാണ്. പക്ഷേ സാമ്പത്തിക സഹായം മാത്രം നൽകുന്നതിൽ താൻ തൃപ്തനാകാതെ ക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പണം ചെയ്തു. കൂട്ടുവേലക്കാരൻ അഥവാ പങ്കാളിത്വം തൻ്റെ ജീവിതശൈലിയായിരുന്നു. ക്രൈസ്തവരിൽ അനേകർ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുമെങ്കിലും സുവിശേഷീകരണം വിസ്മരിക്കപ്പെടുന്നുണ്ട്. മറ്റു ചിലർ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നെങ്കിലും സാമൂഹ്യ സേവനം വിട്ടുകളയുന്നു. ക്രിസ്തീയ ജീവിതത്തിന് സമനില സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നെഹെമ്യാവിൻ്റെ കാലയളവിൽ മതിൽ പണിയിൽ വ്യാപൃതനായിരുന്നവർ ഒരു കൈകൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈകൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. നെഹെമ്യാവിൻ്റെ പുസ്തകം 4:17. ആയുധധാരികളായി മാത്രം നിന്നാൽ പണി നടക്കുകയില്ല, പ്രതിരോധനവും പണിയും നമുക്ക് ആവശ്യമാണ്. പൗലൂസ് നമ്മുടെ കഥാപുരുഷനെ വിവരിക്കുന്നത് തന്നോടും ഫിലിപ്പിനോടുമുള്ള ബന്ധത്തിലാണ്. സഹോദരൻ, ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിച്ചിരിക്കുന്ന ആത്മീയ ബന്ധം ശുശ്രൂഷന്മാർ പരസ്പരം സഹോദരൻ എന്ന് സംബോധന ചെയ്താൽ അതിൽ അപാകതയൊന്നുമില്ല. കൂട്ടുവേലക്കാരൻ, കർത്താവിൻ്റെ വേൽ പങ്കാളി. സഹപടൻ, 2 തിമോത്തിയോസ് 3:14. സുവിശേഷത്തിൻ്റെ സത്യത്തിന് വേണ്ടി ധീരതയോടെ പോരാടുന്നതിലും പ്രതികൂലങ്ങളുടെ മുമ്പിൽ തുടരാതെ നിലനിൽക്കുന്നതിലും സഹബദ്ധൻ. കർത്താവിൻ്റെ ദാസന്മാർ പടയാളികളാണ്. അവർ തിന്മയോടും ദുരുപദേശങ്ങളോടും പോരാടേണ്ടവരാണ്. നീതിയുടെ മുൻപിൽ അവർക്ക് വിട്ടുവീഴ്ചയില്ല. ഫിലിപ്പിനോട് ബന്ധത്തിൽ നിങ്ങളുടെ ദൂതൻ, കത്ത് ശുശ്രൂഷന്മാർ, സഭയുടെ ദൂതന്മാരാവുന്നു. ദൂതൻ എന്നതിൻ്റെ വിശാലമായ അർത്ഥം അപ്പോസ്തോൽ എന്നാണ്. അവർ ക്രിസ്തുവിൻ്റെ മഹത്വമാണ്. 2-ാമത് എൻ്റെ ബുദ്ധിമുട്ടിനെ ശുശ്രൂഷിച്ചവൻ. ഗ്രീക്കിൽ ഇതിൻ്റെ നാമരൂപത്തിൽ ഇതിൻ്റെ അർത്ഥം പുരോഹിതനെപ്പോലെ ശുശ്രൂഷിക്കുക എന്നാണ്. യാഗമർപ്പിക്കുന്ന ശുശ്രൂഷ എന്ന പ്രയോഗത്തോടെ ഇതിന് സാമീപുണ്ട്. ഫിലിപ്പിയർക്ക് വേണ്ടി എപ്പഫ്രാദിത്തോസ് ചെയ്ത ശുശ്രൂഷ ഒരു പുരോഹിത ശുശ്രൂഷയ്ക്ക് തുല്യം ചാർത്തുന്നു. അഥവാ അത് സുഗ്രഹീയമായ ഒരു യാഗമായിരുന്നു. തന്നെ മടക്കി അയക്കുന്നത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നാണെന്ന് ദൃഢമായ ബോധ്യം പൗലൂസിനുണ്ട്. ത്യാഗപരമായ സാക്ഷ്യം, 26-ാം 27-ാം വാക്യം. അവൻ നിങ്ങളെല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ച് താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരിക്കുന്നു. അവൻ ദീനം പിടിച്ച് മരപ്പാരായിരുന്നു സത്യമെങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് ആഴമായ പരിഗണന എപ്പഫ്രാദിത്തോസിനുണ്ടായിരുന്നു. താൻ അവരെ കാണുവാൻ വാഞ്ചിച്ചും വ്യസനിച്ചുമിരുന്നു. കാരണം താൻ രോഗിയായ വിവരം അവർ കേട്ടു. അവരുടെ പ്രതികരണം താൻ അറിഞ്ഞു. അത് തന്നെ വളരെയധികം മാനസിക അസ്വസ്ഥനാക്കി തീർത്തു. ഫിലിപ്പിനെ കാണുവാനുണ്ടായിരുന്ന തൻ്റെ വാഞ്ച പൗലൂസിനുണ്ടായിരുന്നതിന് തുല്യമായിരുന്നു. മാത്രമല്ല, തൻ്റെ വ്യസനം അഥവാ ഹൃദയവ്യത ഗത്സമനയിൽ യേശുവിന് അനുഭവപ്പെട്ട മരണവേദനയോട് സാമ്യമായിരുന്നു. ഒരു ശുശ്രൂഷന്റെ ഹൃദയത്തിൽ ദൈവകൃപയുടെ പ്രവർത്തനം എന്തു വലിയ അത്ഭുതമാണ് ചെയ്തത്! ക്രിസ്തുവിൻ്റെ മനോഭാവത്തിൻ്റെ പ്രതിബിംബം തൻ്റെ ഹൃദയത്തിൽ സദാ നിഴലിച്ചിരുന്നുവെങ്കിൽ എന്നതിൽ രണ്ടില്ല പക്ഷം. ഭാരമുള്ള ക്രിസ്ത്യാനി എന്നു വേണം തന്നെ വിശേഷിപ്പിക്കുവാൻ. ദൈവം കരുണ കാണിച്ചവൻ. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം അഥവാ മരണത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. തൻ്റെ രോഗം എന്തായിരുന്നാലും മരണത്തോളമായിപ്പോയി എന്ന വസ്തുത പൗലൂസ് എടുത്തു പറയുന്നു. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. വിശ്വാസികൾക്ക് രോഗവും കഷ്ടതയും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വിശ്വാസികൾക്ക് രോഗം ഉണ്ടാകുകയില്ല എന്ന് നാം ശഠിക്കുന്നുവെങ്കിൽ അത് വചനവിരുദ്ധമാണ്. ഇസ്രായേലിനെ യഹോവ റാഫ എന്ന് വെളിപ്പെടുത്തുമ്പോൾ ദൈവം സൗഖ്യദായകനായി കാണിക്കുന്നു. പുറപ്പാട് ഉത്സവം 14:16, ആവർത്തനം 7:15. എന്താണ് ഇതിൻ്റെ ആശയം? ദൈവം സൗഖ്യദായകനാണെങ്കിൽ നാം രോഗികളായെന്ന് വരാം. എന്നാൽ ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ഫലത്തിലാണ് വ്യത്യാസം. ദൈവത്തെ സേവിക്കാത്തവൻ രോഗത്തിൽ വലയുമ്പോൾ സേവിക്കുന്നവൻ സൗഖ്യമാവുന്നു. ദൈവം അവനോട് കരുണ കാണിക്കുന്നു. ചിലപ്പോൾ സമയം അല്പം ദീർഘിച്ചു പോയെന്ന് വരാം. എങ്കിലും ദൈവം സകലവും അതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്നു. സൗഖ്യത്തിന് ഏറ്റവും ഉത്തമമായത് ദൈവിക രോഗശാന്തിയാകുന്നു. എപ്രഫാദിത്തോസിനെ ദൈവം വിടുവിച്ചു. ദൈവം ഇന്നും പ്രാർത്ഥന കേൾക്കുന്നവനും സൗഖ്യം നൽകുന്നവനുമാണ്. കഠിനമായ തലവേദനയാൽ 15-ൽ പരം വർഷം കഷ്ടപ്പെട്ടവരെ ദൈവം അത്ഭുതകരമായ സൗഖ്യം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയാൽ ഇന്നും അവർ സൗഖ്യം അനുഭവിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെയേറെ ഫലിക്കുന്നുവെന്ന് യോക്കോബിന്റെ ലേഖനം 5:16 വാക്യത്തിൽ നാം മടുത്തു പോകാതെ വിശ്വാസാൽ പ്രാർത്ഥിക്കുക. ഫലം നൽകുന്നവൻ ദൈവമാകുന്നു. തൻ്റെ സഹപ്രവർത്തനോടും തന്നോട് കരുണ ചെയ്ത ദൈവത്തെ പൗലൂസ് സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൻ മാനസീയ വ്യഥ അനുഭവിക്കുകയാണ്. അതിനുമീതെ എപ്പഫ്രാദൂത്തസിനെ കുറിച്ചുള്ള ദുഃഖം കൂടി അനുഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. താൻ തൻ നിമിത്തം തൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. മറ്റുള്ളവരുടെ വേദനകൾ സ്വയമായി ഏറ്റെടുക്കുന്നവർക്ക് മാത്രമേ അവർക്ക് വിടുതൽ ലഭിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുള്ളൂ. കൈക്കൊള്ളുവാൻ ബഹുമാന്യനായിരുന്നു എപ്പഫ്രാദൂത്തോസ്. രോഗസൗഖ്യം പ്രാപിച്ച എപ്പഫ്രാദൂത്തോസിനെ ഫിലിപ്പിയിലേക്ക് മടക്കി അയക്കുമ്പോൾ പൗലൂസ് കൊടുത്തയച്ച ഒരു ശുപാർശ കത്താണിതെന്ന് കരുതാം. ഫിലിപ്പിയിലുള്ള സഹോദരന്മാർ അവനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യണമെന്ന് പ്രത്യേകം പൗലൂസ് ഊന്നി പറയുവാനുള്ള കാരണം എപ്പഫ്രാദൂത്തോസ് തന്നെ വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഓടിപ്പോയതല്ല എന്ന് അവൻ മനസ്സിലാക്കണം. താൻ അവനെ സന്തോഷത്തോടെ തിരിച്ചയച്ച ആയതുകൊണ്ട് അവനെ ബഹുമാന്യനായിട്ട് കരുതണമെന്നും താൻ ആഗ്രഹിച്ചു. ഇത് തികച്ചും തെറ്റിദ്ധാരണകളെ തിരുത്തുവാൻ പര്യാപ്തമായ വാക്കുകളാണ്. 28-ാമത്തെ വാക്യം: ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും സന്തോഷിപ്പാൻ കണ്ട് വീണ്ടും സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, യുദ്ധം കഴിഞ്ഞ് ജയശാലിയെപ്പോലെ മടങ്ങി വരുന്ന ഈ ക്രൈസ്തവ പടയാളിക്ക് ഏറ്റവും ഹാർദവമായ ഒരു വരവേൽപ്പ് നൽകുകയും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യണം. രണ്ട്, അത് പൗലൂസിനെ സന്തോഷിപ്പിക്കുകയും തൻ്റെ മനോഭാരങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെ സഹിത്വം ഇരുട്ടു കൂട്ടർക്കും പ്രചോദനവും അനുഗ്രഹവുമാണ്. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ക്രിസ്തു നമ്മെ കൈക്കൊണ്ടതുപോലെ വിശുദ്ധന്മാർക്ക് യോഗ്യമാമണ്ണം മഹാസന്തോഷത്തോടെ കർത്താവിൽ കൈക്കൊള്ളണം. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ തമ്മിൽ അതിസൽക്കാരം ആചരിപ്പീൻ എന്നാണ് ദൈവവ്യവസ്ഥ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ. തൻ്റെ സേവനങ്ങളെ ആദരിക്കുക എന്നതാണ് ഇതിനർത്ഥം. സഭാ നേതൃത്വങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം വിശ്വാസികൾക്കുമുണ്ട്. നന്നായി ഭരിക്കുന്ന സഭാമൂപ്പന്മാരുടെ സേവനങ്ങൾ വളരെയധികം വിരമിക്കേണ്ടതിന് പകരം ഇന്ന് അവരെ നഖശ്ച സിദ്ധാന്തം വിമർശിക്കുന്ന പ്രവണതയാണ് പൊതുവെ കാണുന്നത്. ക്രിയാത്മകമായ വിമർശനം ആവശ്യമാണ്, പക്ഷേ അത് നശീകരണ ആത്മാകയാൽ നാം സ്വയം നശിക്കുക തന്നെയാണ് എന്ന സത്യം വിസ്മരിക്കരുത്. ആകയാൽ ദൈവപുരുഷന്മാരുള്ള ബഹുമാനം നമ്മൾ വർദ്ധിച്ചു വരട്ടെ. അതിനുള്ള കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നു. 30-ാമത്തെ വാക്യം: എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെപ്പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. ത്യാഗപരമായ ശുശ്രൂഷയുടെ അർത്ഥം താൻ ആഗ്രഹിച്ചു എന്നതിനാൽ തൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മുന്നണിയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് അവൻ ഇരട്ടി മാനത്തിന് യോഗ്യനായത്. ഇവിടെ ക്രിസ്തുവിൻ്റെ വേലക്കായി താൻ ചെയ്തത് പൗലൂസിനെ ശുശ്രൂഷിച്ചതാണ്. കർത്താവിനെ ശുശ്രൂഷിക്കുന്നവൻ മനുഷ്യനെയും ശുശ്രൂഷിക്കും. അവരുടെ നിസ്വാർത്ഥ സേവനം അവർക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ ഈ ശൈലി ഫിലിപ്പരോട് ഏതെങ്കിലും വിധത്തിലുള്ള അതൃപ്തി സൂചിപ്പിക്കുന്നില്ല. പ്രത്യുത എന്നോട് കാണിച്ച നിങ്ങളുടെ ഔദാര്യം ആഴമായ അഭിനന്ദനം അർഹിക്കുന്നു. എന്നോട് കരുണയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എപ്പഫ്രാദൂത്തോസിനെ എൻ്റെ അടുക്കൽ അയച്ചതിനാൽ നിങ്ങൾ തീർച്ചയായും അത് പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ആശയം. ആകയാൽ അവനെ കൈക്കൊള്ളുവിൻ, ബഹുമാനിപ്പീൻ. ദൈവം ഒരുവന് ശക്തമായൊരു നേതൃത്വവും പ്രവൃത്തിയും കണ്ടുകൊണ്ടാണ് അവനെ രക്ഷിക്കുന്നത്. ശൗൽ യാഥാസ്ഥിതികനായ ഒരു യഹൂദനും ഒരു പരീശനുമായിരിക്കുമ്പോൾ ദൈവം അവനെ രക്ഷിച്ചു. കൂടാരം തുന്നി താഴ്മ വീണ കൈകൾ കൊണ്ട് ദൈവസഭയുടെ ഉപദേശങ്ങളുടെ മറശീല നെയ്തെടുക്കുവാൻ ദൈവം അവനുപയോഗിച്ചു. സങ്കരജാതിയായ തിമോത്തിയോസിനെ സഭയുടെ ഭരണതലത്തിലേക്ക് ഉയർത്തി. പുറജാതിക്കാരനായ എപ്പഫ്രാദൂത്തോസിനെ പ്രാണനെ തൃണവൽക്കരിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറി വിജയം കൈവരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം രക്ഷിക്കുന്നവരിൽ അവിടുന്ന് അന്വേഷിക്കുന്നത് അവർ വിശ്വസ്തരോ ആണോ എന്നതാണ്. എങ്കിൽ അവർ ശുശ്രൂഷയിൽ വിജയിക്കും. അതേ അവരിൽ നമുക്ക് യേശുക്രിസ്തുവിന് മനോഭാവം ദർശിക്കുവാൻ കഴിയും. നമ്മെ തന്നെ ദൈവമായിട്ട് നിന്ന് ശോധന ചെയ്യുക. നാം ദൈവത്തിന് നീതി പുലർത്തുന്നവരാണോ വിശ്വസ്തരാണോ? ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.